بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد، فإن أصدق الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനിയരെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് ഈ മിമ്പറിൽ നമ്മൾ ശ്രവിച്ച ഖുത്ബ, വീടുകൾ സമാധാനത്തിൽ ശാന്തിയിൽ പുലരുവാൻ ഉപകരിക്കുന്ന കാര്യങ്ങൾ, വീടുകൾ സമാധാനാന്തരീക്ഷത്തിൽ കളിയാടുവാൻ കരണീയമായ കാര്യങ്ങൾ, വീടുകളിൽ പൈശാചികത വിളയാതിരിക്കുവാൻ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, വീടുകൾ കാരുണ്യത്തിൻ്റെ ഭവനങ്ങളായി, കാരുണ്യദൂതന്മാരായ മലക്കുകളുടെ സാന്നിധ്യമുള്ളതായി പരിണമിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വിഷയങ്ങൾ, എല്ലാവരും ഏറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. നമ്മളുടെ വീടുകൾക്ക് നേരെ വരുന്ന മുസീബത്തുകൾ അവിടെ നിന്ന് വഴിമാറണം, വീടുകൾ ശാന്തിയിൽ സമാധാനത്തിൽ കളിയാടണം, വീടുകളെ ടെൻഷനുകൾ ഭരിക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, അഭിലഷിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇസ്ലാമിൽ ഇത്തരം സാഹചര്യങ്ങൾ സംജാതമാകുവാൻ അതിനായി പറയപ്പെട്ട മുറകളുണ്ട്, അതിനായി പറയപ്പെട്ട നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളുണ്ട്. അതാണ് ഇവിടെ ഒരു ഖുത്ബയിൽ നമ്മുടെ ഖതീബ് ഏതാനും കാര്യങ്ങൾ നമ്മളെ കേൾപ്പിച്ചത്. അത് ഗൃഹനാഥന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അതേപോലെ തന്നെ വീടുകളെ നയിക്കുന്ന, ഭരിക്കുന്ന മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. വീട്ടിൽ ഓരോ മെമ്പർമാരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന്, വീടിൻ്റെ അന്തരീക്ഷം ഈമാനിക അന്തരീക്ഷമാക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെയും ധർമ്മനിഷ്ഠയുടെയും സാഹചര്യമായിരിക്കണം ഗൃഹാന്തരീക്ഷം. ആത്മീയമായി ധാർമ്മികമായി ശൂന്യത, അത് വീടുകൾക്കുണ്ടാകാൻ പാടുള്ളതല്ല. ആത്മീയതയുടെയും ധാർമ്മികതയുടെയും നിറവിൽ ഒരു വീടും അതിൻ്റെ പരിസരവും ധന്യമാകണമെങ്കിൽ ആത്മീയ ധാർമ്മിക മുറകൾ അത് മുറ പോലെ വീടുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ മാതാപിതാക്കളായാലും മക്കളായാലും അവർ പുലർത്തണം, പാലിക്കണം. ഇപ്പൊ ഉദാഹരണം, പൈശാചികത ഇളകിയാടിയാൽ ഗൃഹാന്തരീക്ഷം ധാർമ്മികമായും ഭൗതികമായും തകരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞ് പ്രവേശിക്കാൻ പറഞ്ഞു, അള്ളാഹുവിനുള്ള ദിക്റോദി പ്രവേശിക്കാൻ പറഞ്ഞു. സഹീഹ് മുസ്ലിമിൽ നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ദിക്ർ വേണം, സലാം വേണം. ദിക്ർ എന്ന് പറഞ്ഞാൽ ബിസ്മില്ലയാണ്. ബിസ്മില്ല ചൊല്ലി സലാം മോദി വീട്ടിൽ പ്രവേശിച്ചാൽ പിശാചുക്കൾ തന്നെ പിശാചുക്കളിലേക്ക് കൈമാറുന്ന മെസ്സേജ്, ലാ മബീതലക്കും വല അഷാഹുന എന്നാണ്. ഒരാൾ ബിസ്മില്ല അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിച്ചു എങ്കിൽ പിശാചുക്കൾ കൈമാറുന്ന മെസ്സേജ് എന്താ? അന്യോന്യം. ലാ മബീതലക്കും, നിങ്ങൾക്കിവിടെ ഇന്ന് അന്ത്യം ഉറങ്ങാൻ പറ്റൂല. വല ആശ, നിങ്ങൾക്കിവിടെ രാത്രി ഭക്ഷണമല്ല. അതുകൊണ്ട് പൈശാചികത നിരാശപ്പെട്ട് ആ വീട്ടിൽ നിന്ന് പുറന്തിരിയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ ബിസ്മില്ല പറയാൻ മറന്ന് എങ്കിൽ പിശാചുക്കൾ പറയും, ഒരാൾ ദിക്ർ ചൊല്ലാൻ മറന്ന് എങ്കിൽ പിശാചുക്കൾ പറയും, ലാ മബീതലക്കും, നിങ്ങൾക്ക് രാത്രി താമസമിടല്ല. ബിസ്മിയും ദിക്റും ചെല്ലാൻ മറന്ന ഒരാൾ വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിലോ, അദ്റക്തുമുൽ മബീത് അദ്റക്തുമുൽ അഷ, നിങ്ങളുടെ രാത്രി ഭക്ഷണവും രാത്രി താമസവും നിങ്ങൾക്ക് ലഭിച്ചു എന്നാണ്. ഫുഡും അക്കോമഡേഷനും അവിടെ ആയി എന്ന് പിശാചു മെസ്സേജ് അയക്കുന്നതാണ്. അതാണ് പിശാചുക്കളുടെ വർത്താനം. അപ്പോ ഇവിടെ ഈ ഒരു തിരുമൊഴിയിൽ തിരുചര്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്, വീടും പരിസരവും അല്ലെങ്കിൽ വീടിന്റെ ആ ഗ്രഹാന്തരീക്ഷം അതൊരു ധാർമ്മികതയുടെ അന്തരീക്ഷമാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല എന്ന ദിക്ർ ചൊല്ലുക, പിന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് പ്രവേശിക്കുക. ഞാൻ നവ്യെ ഉദ്ധരിച്ച് പറഞ്ഞില്ലേ, വീട്ടിൽ ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കേണ്ടതില്ല, സലാം ഓതിയിട്ട് പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രവേശിച്ച് അവിടെ ആരുമില്ലെങ്കിലും സലാം പറഞ്ഞ് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളവിടെ പാർക്കണ്ടേ? അപ്പൊ നമ്മളുടെ ആ താമസത്തിൽ നമുക്ക് പൈശാചികതയുടെ ദുഷ്പ്രേരണകളും പൈശാചികതയുടെ ദുർമന്ത്രണങ്ങളും ശല്യങ്ങളും അതില്ലാതിരിക്കാൻ നമ്മൾ ബിസ്മി ചൊല്ലി സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ്. ഇതേപോലെ മൊത്തത്തിൽ ദിക്റുകൾ, അബൂ മുസ അശ്ശരിയിൽ നിന്നുള്ള തിരുമൊഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞായിട്ട് അദ്ദേഹം പറയാണ്, മസലുൽ ബൈത്ത് അല്ലദീ യദ്കുറുല്ലാഹ വല്ലദീ ലാ യദ്കുറുല്ലാഹ് മസലുൽ ഹയ്യി വൽ മയ്യിത്. അള്ളാഹുവിന് ദിക്റെടുക്കുന്ന വീടും അള്ളാഹ്ക്ക് ദിക്റെടുക്കാത്ത വീടും എന്താ അതിനുള്ള ഉദാഹരണം, ഉപമ? അത് ഹയ്യും മയ്യിത്തും അതാണ്. ഹയ്യ് എന്ന് പറഞ്ഞാല് ജീവനുള്ളവൻ, മയ്യത്ത് എന്നാ ശവം. ശവം എപ്പടി? അതുപോലെയാണ് ദിക്റില്ലാത്ത വീട്. ജീവനുള്ള ഒരാളുടെ അവസ്ഥ എന്ത്? സജീവത. അതാണ് ദിക്റെടുക്കുന്ന വീട്. അപ്പൊ വീട്ടിൽ അള്ളാഹുവിന് ദിക്ർ, അത് തസ്ബീഹായി, തക്ബീറായി, തഹ്മീദായി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ, തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ട് വീട്ടിൽ സജീവാകണം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട ദിക്റുകളിൽ ഒന്ന്. വീടുകൾ ദിക്റിന്റെ അന്തരീക്ഷമാകാൻ വീടുകളിൽ ഖുർആൻ പാരായണം ഉണ്ടാകണം. അത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ലാ തജാലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറിടങ്ങളാക്കരുത്, ശ്മശാനങ്ങളാക്കരുത്. ശ്മശാനം മൂകത എന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മക്ബറകളെ കുറിച്ച് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ആ ശ്മശാനത്തിന്റെ അന്തരീക്ഷം ഒരിക്കലും വീടുകൾക്ക് ഉണ്ടാകരുത് എന്ന് പറഞ്ഞ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ അറിയോ? വഇന്ന ശൈത്താന ലയൻഫിറു മിനൽ ബൈത്തി അല്ലദീ യുഖ്റഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാചി വിരണ്ടോടുമെന്നാണ്. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഷെയ്ത്താൻ വിരണ്ടോടും. വീടുകളെ നിങ്ങൾ ശ്മശാനതുല്യാക്കരുത്, നിങ്ങൾ വീടുകളിൽ ഖുർആൻ ഓതണം. ഇത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ വീടിനെ ധാർമ്മികമായി ആത്മീയമായി പരിപോഷിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. അതിൽ വിശിഷ്യ സൂറത്തുൽ ബഖറ. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ടായത്തുകൾ, സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ രണ്ടായത്തുകൾ ആമന റസൂല ബിമ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന് തുടങ്ങുന്ന, അതേപോലെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ രണ്ടായത്തുകൾ വലിയ മഹത്വം പറയപ്പെട്ട രണ്ടായത്തുകളാണവ. അള്ളാഹുവിന്റെ അർശിന് താഴെ ഒരു കെൻസിൽ നിന്ന് അവതീർണമായ രണ്ട് മഹത്വവചനങ്ങൾ. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആലാനിൽ നിന്നുള്ള സഹീഹായ നിവേദനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ടായത്തുകളെ മഹത്വം പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ വചനങ്ങൾ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെടുകയായാൽ മൂന്ന് ദിവസം ആ വീടുകളിലേക്ക് പിശാചിന് പ്രവേശനമില്ല എന്ന്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം വീടുകളിൽ പറയപ്പെട്ട ഇത്തരം സൂറത്തുൽ ബഖറ, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ, ഇതൊക്കെ വീടിൻ്റെ അന്തരീക്ഷം നമുക്ക് സമാധാനാന്തരീക്ഷമാക്കും. വീടിൻ്റെ സാഹചര്യം പൈശാചികതയെ പടിയിറക്കിക്കൊണ്ട് നമുക്കൊരു നന്മയിൽ അനുഗ്രഹത്തിൽ കൊണ്ടെത്തിക്കാനാവും. പലരും പലപ്പോഴും പറയും പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, കെടുതികൾ, വറുതികൾ, അതേപോലെ തന്നെ രോഗങ്ങൾ, ആത്മീയമായ സംഘർഷങ്ങൾ. ഖതീബ് പറഞ്ഞതുപോലെ ആ സംഘർഷങ്ങൾ വഴിമാറി സമാധാനം വന്നു വീഴാൻ നമ്മൾ അതിൻ്റെതായ മാർഗങ്ങൾ ആരായേണ്ടതുണ്ട്. അതിന് നമ്മൾക്ക് പഠിപ്പിക്കപ്പെട്ട പറയപ്പെട്ടതായ വഴികളും മാർഗങ്ങളുമാണ് ഇത്തരം തിരുമഴികൾ. മലക്കുകളുടെ സാന്നിധ്യം, മലക്കുകളുടെ സാന്നിധ്യം എത്ര തന്നെയാണ്, ആ സാന്നിധ്യം മലക്കുകളുടേത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ചില സംഭവങ്ങൾ കേട്ടു. ഉസൈദ് ഇബ്നുൽ ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീടിന്റെ ഉമ്മറത്ത്, അറബികൾക്ക് വീടുണ്ടാവും, വീടിനൊരു ഹൗസ് ഉണ്ടാകും, മുറ്റം നിന്നെ മതിൽ കെട്ടി മറച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീടിന് ഹുജ്റ എന്ന് പറയുന്ന ആ സ്ഥാനം, അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതാണ് ഉസൈദ് ഇബ്നു ഹുദൈർ. മകൻ യഹ്യയെ എടുത്തു കിടത്തിയിട്ടുണ്ട്, കുതിര അദ്ദേഹത്തിന്റെ വീടിന്റെ ആ ഹുജറയിൽ അവിടെ ഉണ്ട്, കുതിരയും കെട്ടിയിരുന്നു. ഉസൈദ് ഇബ്നു ഹുദൈർ ഖുർആൻ ഓതാണ് രാത്രി. അപ്പൊ ഓതുമ്പോ കുതിര വട്ടം ചാടുന്നതാണ്, വട്ടം ചാടും. എത്രമാത്രം ഉസൈദ് ഇബ്നു ഹുദൈർ മകൻ യഹ്യയെ കരുത്തിയിട്ട് അതിനെ കുതിര ചവിട്ടിപ്പോകുമോ എന്ന് ഭയന്നൂന്ന്. അങ്ങനെ അദ്ദേഹം പാരായണം നിർത്തി മാനത്തേക്ക് നോക്കുമ്പോൾ ഒരു ബുള്ളത്ത് പോലെ, കാർമുഖിൽ പോലെ ഒരു അടയാളം, അതിൽ ദീപങ്ങൾ തെളിച്ചതുപോലെ വെളിച്ചം വെട്ടം. അദ്ദേഹത്തിന് വലിയ ആശ്ചര്യമായി. പ്രഭാതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ഉസൈദ് ഇബ്നു ഹുദൈർ തന്റെ ഈ അനുഭവം പറയാണ്, ഇങ്ങനൊരവസ്ഥ രാത്രി ഉണ്ടായി ഞാൻ ഖുർആൻ ഓതിയപ്പോൾ. അപ്പൊ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉസൈദ് അല്ലെങ്കിൽ ഇബ്നു ഹുദൈർ നിങ്ങളുടെ ഖുർആൻ പാരായണം ഉണ്ടായപ്പോ അത് കേൾക്കാൻ മലക്കുകളുടെ സാന്നിധ്യമാണ് അതാ കണ്ടത്. മാനത്തിൽ കാർമുകിൽ കണക്കെ നിങ്ങൾ കണ്ടത് മലക്കുകളുടെ സാന്നിധ്യമാണ്, റഹ്മത്തുമായി മലക്കുകളുടെ സാന്നിധ്യം. നിങ്ങൾ പുലരുവോളം ഓത്തു തുടർത്തിയിരുന്നുവെങ്കിൽ ആ സാന്നിധ്യം മറ്റുള്ളവർക്ക് കാണാമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉസൈദ് റളിയല്ലാഹു തആലനോട് പറഞ്ഞത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം, അതിൻ്റെ സാഹചര്യം, അതിൽ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ട്. മലക്കുകളുടെ ആഗമനം ഉണ്ടാകും. മലക്കുകളുടെ ആഗമനം ഉണ്ടായാൽ അത് വലിയ ധന്യതയാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ അൽ അഗർ റളിയല്ലാഹു തആലനിൽ നിന്നുള്ള നിവേദനത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മാ ഖാദ ഖൗമുൻ യദ്കുറൂനല്ലാഹ് മാ ഖാദ ഖൗമുൻ യദ്കുറൂനല്ലാഹ്, ഒരു വിഭാഗം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ അത് വീട്ടിലായാലും വീടിന് പുറത്തായാലും പള്ളിയിൽ തന്നെ ആയിക്കൊള്ളുന്നില്ല. പള്ളിയെ കുറിച്ച് അറിയിക്കുന്ന ഹദീസ് വേറുണ്ട്, പള്ളിയിൽ വീട്ടിൽ ഇരിക്കണെന്ന്, ഇനി ഒരിടത്ത് ഇരിക്കണം, അള്ളാഹിനെ സ്മരിച്ചുകൊണ്ടിരിക്കണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഗശിയതുഹുമുർ റഹ്മ നസലത് ഫീഹി മുസ്സകീന വഹഫതുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ബിമൻ ഇൻദഹു. നാല് മഹത്താണ്. ഒന്ന്, അള്ളാഹുവിനെ ദിക്ർ എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട് എങ്കിൽ അള്ളാഹിന്റെ കാരുണ്യം അവിടെ ഇറങ്ങും. അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം അവിടെ വാഴും, അത് പൊതിയും. മലക്കുകളുടെ സാന്നിധ്യം അവരെ പൊതിഞ്ഞുകൊണ്ട് വളഞ്ഞുകൊണ്ടുണ്ടാകും. പിന്നെ ഈ ഒരു വേദിയെ അനുസ്മരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിന്റെ അടുക്കൽ മലക്കുകൾ, ആ മലക്കുകളോട് ഇവരെ പ്രശംസിച്ച് പറയുകയും ചെയ്യും. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള പ്രശംസ, സമാധാനം, കാരുണ്യം, മലക്കുകളുടെ സാന്നിധ്യം, ഇതൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു ദിക്റിന്റെ സദസ്സിൽ അതിന്റെ പ്രത്യേകത. അപ്പൊ വീട്ടിൽ നമ്മൾ ഖുർആൻ ഓതിയിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൽമ് സംസാരിച്ച് അറിവ് സംസാരിച്ചിരിക്കുകയാണ്, അതിൽ നമ്മൾ ഇരിക്കുന്നുണ്ട്, നമ്മൾ ദിക്ർ ചൊല്ലുന്നുണ്ട്, ദിക്ർ എടുക്കുന്നുണ്ട് എങ്കിൽ ആ സദസ്സിനൊക്കെ ഈ ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ഖത്തീബ് ഉണർത്തിയതുപോലെ വീട്ടിൽ നമ്മൾ പഠിക്കുന്ന ഒരു സദസ്സ്, അറിവ്, ദീനി അറിവ് പകരുന്ന ഒരു സദസ്സ്. അതേപോലെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക കുടുംബ മെമ്പർമാര്, അതേപോലെ ഫലപ്രദമായ രീതിയിൽ അറിവ് കൊടുത്തും കൊണ്ടും ഒരു മജ്ലിസ്, ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ അതിന് ഈ മഹത്തുണ്ട്. മലക്കുകളുടെ സാന്നിധ്യം, സമാധാനം, റഹ്മത്ത്, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ വീടിന്റെ സാഹചര്യങ്ങളെ നന്നാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതായ കാര്യങ്ങൾ, അതാണ് ചിലതിവിടെ ഉണർത്തേണ്ടത്. നിസ്സാരമായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല. നമ്മൾ കേട്ടു സലാസത്തുൻ, മൂന്ന് കൂട്ടർക്ക് അള്ളാഹുവിൽ നിന്നുള്ള വിമാനുണ്ട് എന്ന് പറഞ്ഞു. അള്ളാന്റെ വിമാനം എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാന്റെ കാവലാണ്. എന്നിട്ട് ആർക്കാ അള്ളാന്റെ വിമാനം പറഞ്ഞത്, കാവല് പറഞ്ഞത്? റജുലുൻ ദഖല ബൈതഹു ബിസലാം, ഒരാൾ തന്റെ വീട്ടിൽ പ്രവേശിച്ചു സലാം ചൊല്ലിയിട്ട്. ഫഹുവ മാമിനുൻ അലല്ലാ, അതാണ് ഹദീസിന്റെ അർത്ഥം. അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണെന്ന് പറഞ്ഞു. എന്തേ മുടക്കുള്ളൂ സലാം പറഞ്ഞ് വീട്ടിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. എങ്കിൽ അവൻ ഫഹുവ മാമിനുൻ അലല്ലാ, അള്ളാഹുവിൽ നിന്നുള്ള സംരക്ഷണത്തിലാണ് അവൻ എന്ന് പറയുമ്പോൾ നമുക്ക് നടന്മാർ പറയും പോലെ കുറെ മേക്കടച്ചിലൊന്നുമില്ല ഒരു സലാം പറയാൻ, ഒരു ബിസ്മില്ല എന്നുള്ള ദിക്ര ചെല്ലാൻ. പക്ഷെ ആളുകൾ എന്ത് ചെയ്യണം, അത് അതിന്റെ ഗൗരവത്തിൽ ശ്രദ്ധിച്ച് അത് പാലിക്കണം എന്നുള്ളതാണ്. ഇതേപോലെ നമ്മളിപ്പോ ഖുർആൻ പാരായണത്തെ കുറിച്ച് പറഞ്ഞ്, ദിക്റുകളെ കുറിച്ച് പറഞ്ഞ്, ദിക്റുകൾക്ക് ചില ദിക്റുകൾ പ്രത്യേക സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ്. അത് അതേപോലെ ഇപ്പോ ദമ്പതികൾ, നവദമ്പതികൾ, വധുവരന്മാർ ജീവിതത്തിന്റെ പ്രഥമഘട്ടത്തിൽ അവർ കാലെടുത്ത് വെക്കുന്ന ആദ്യ രാത്രിയുടെ ആ തുടക്കം, സ്വന്തം ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈ വഅഊദു ബിക മിൻ ശരിഹ വശരി മാ ജബൽതഹ അലൈ, ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. ആ സ്ത്രീയുടെ നന്മ, അവർക്ക് അള്ളാഹു ഏകിയ പ്രകൃതം, അതിന്റെ നന്മ അത് തേടുക അള്ളാഹിനോട്. അതേപോലെ അവരിൽ വല്ല ഷെറുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷക്ക്, അവർക്ക് നിശ്ചയിക്കപ്പെട്ട പ്രകൃതി അതിൽ ഷെറുണ്ടെങ്കിൽ അതിൻ്റെ രക്ഷക്ക്, ഒരു പ്രാർത്ഥന അത് നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ധന്യത. കാരണം എന്താ, ഒരു വൈവാഹിക ജീവിതം അത് എന്തിനു തുടക്കം കുറിക്കാണ്, അതൊരു കുടുംബജീവിതത്തിൻ്റെ തുടക്കം കൂടിയാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊരു സാമൂഹിക സൃഷ്ടിക്കുള്ള ഒരു കാൽവെപ്പാണ്. അത് ഈ അനുഗ്രഹീതമായ തുടക്കമായി. അതേപോലെ തന്നെ വൈവാഹിക ജീവിതം അത് പിന്നെ കുടുംബജീവിതമായിട്ട് പരിണമിക്കല്ലേ. കുടുംബത്തിൽ, വീട്ടിൽ ധന്യത, അനുഗ്രഹം അത് ഭവിക്കാൻ ഇത്തരം ദിക്റുകൾ അനിവാര്യമാണ്. അതേപോലെ തന്നെ ഭാര്യയെ പ്രാപിക്കുമ്പോൾ, ഭാര്യയെ പ്രാപിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിസ്മില്ല, അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ വജന്നിബി ഷൈത്താന മാ റസഖ്തന, ബിസ്മില്ല ചൊല്ലണം. എന്നിട്ട് അല്ലാഹുമ്മ ജന്നിബിന ഷൈത്താൻ, അല്ലാഹുവെ ഷൈത്താനെ നീ ഞങ്ങളെ തൊട്ട് ദൂരപ്പെടുത്തണേ എന്നാണ്. ദമ്പതികൾ, ഇണചേരാൻ നിൽക്കുന്ന ദമ്പതികൾ, അവരിൽ നിന്ന് ഷെയ്ത്താനെ ദൂരപ്പെടുത്താൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം. വജന്നിബി ഷൈത്താന മാ റസഖ്തന, ഞങ്ങൾക്ക് ഏകുന്ന സന്താനം ഭാര്യ ഭർത്താക്കന്മാർ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ബീജസങ്കല്പത്തിനപ്പുറം സന്തതികൾക്ക് ജന്മ. അപ്പൊ ആ സന്തതികളിൽ നിന്ന് ഷെയ്ത്താൻ ദൂരപ്പെടാൻ വേണ്ടിയിട്ട് ദുആ ചെയ്തുകൊണ്ടാണ് ആ ഉദ്യമത്തിന്റെ തുടക്കമെങ്കിൽ അതിൽ പുലരുന്ന പിറക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഷെയ്ത്താജിന്റെ സാന്നിധ്യം ഷെയ്ത്താൻ എടുക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്തരം ദിക്റുകളൊക്കെ നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ അത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടുള്ളതായ ദിക്റുകളാണ്. അതേപോലെ തന്നെ ഈ സന്തതികളുടെ വിഷയത്തിൽ മക്കൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പൗത്രന്മാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവർക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മന്ത്രിക്കുമായിരുന്നു. ഉഈദുകുമ ബികലിമാത്തില്ലാഹി തആമ മിൻ കുല്ലി ശൈത്താനി വഹമ വ മിൻ കുല്ലി ഐനി ലാമ. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രം, കുട്ടികൾ അവർക്ക് കഴിഞ്ഞോളന്നില്ല. അപ്പോ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉഈദുകുമ ബികലിമാത്തില്ലാഹി തആമ അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങൾ അവയിൽ അള്ളാഹുവിൽ നിന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രക്ഷയ്ക്ക് തേടുകയാണ്. ഏതിൽ നിന്നാണ് രക്ഷയ്ക്ക് തേടുന്നത്? മിൻകുല്ലി ഷൈത്താനിൻ വഹമ എല്ലാ പൈശാചിക ശല്യങ്ങളിൽ നിന്നും, ഇഴ ജന്തുക്കളിൽ നിന്നും, അതേപോലെ തന്നെ മറ്റു ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുകയാണ്. മിൻകുല്ലി ഐനില്ലാമ കണ്ണേറിൽ നിന്ന് കുട്ടികൾക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് നിർവഹിക്കണം. ആർക്കാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രന്മാർക്ക്, കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം ഇത്തരം ദുആവുകൾ, ഇത്തരം ദുആവുകൾ, രക്ഷാതേട്ടങ്ങൾ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതാണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുത്രന്മാരായ ഇസ്ഹാഖിനും ഇസ്മായിലിനും ഈ ദുആ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്, അവരെ മന്ത്രിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വളരെ കരണീയമായ അനിവാര്യമായിട്ടുള്ളതായ രക്ഷാമാർഗങ്ങളാണ്. ഇതാണ് നമ്മുടെ വീടുകൾക്ക് രക്ഷയും അതേപോലെ സന്തതികൾക്ക് അനുഗ്രഹമൊക്കെ നേടിത്തരുന്നതായ വഴികൾ, മാർഗങ്ങൾ. നമ്മൾ മുഅവ്വിദത്തൈനി ഖുൽ അഊദു റബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്ത്, അവയെക്കുറിച്ച് കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആബിസ് ഇബ്നു ഹനീഇനോടും അതേപോലെ തന്നെ ഉഖബത്ത് ഇബ്നു ആമിറിനോടൊക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ അഊദു ബിറബ്ബിന്നാസ് സൂറത്തും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഓതി, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. എന്നിട്ട് പറയാനേ, രക്ഷയ്ക്ക് വേണ്ടി തേടുന്നവർ ഇതുപോലുള്ള വചനങ്ങൾ കൊണ്ട് അല്ലാതെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തേടിയിട്ടില്ല എന്നാണ്. രക്ഷയ്ക്ക് വേണ്ടി തേടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠ വചനങ്ങളാണ് ഖുലാഅദു റബ്ബിൽ ഫലഖ് സൂറത്തും ഖുലാഅദു റബ്ബിന്നാസ് സൂറത്തും. അതുകൊണ്ട് ഉഖബയോടോ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആബിസിനോടോ അതാ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുകൊണ്ട് തേടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മുഅവ്വിദാത്ത് ഖുലാഅദു റബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുലാഅദു റബ്ബിന്നാസ് സൂറത്ത്, ഇതുകൊണ്ടൊക്കെ നമ്മൾ അത് ഓതുക, അതേപോലെ തന്നെ നമ്മുടെ ശരീരങ്ങളിൽ ഊതുക, കുട്ടികൾക്ക് ഊതുക എന്ന് പറഞ്ഞെങ്കിൽ അത് വലിയ സുരക്ഷയാണ്, വലിയ സുരക്ഷയാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, ചില ഹദീസുകളിൽ അതും രക്ഷാ കവചമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദീനത്തിൽ കിടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തീർത്തും അവശനായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മാറിയിലും മടിയിലും തലവെച്ചാണ് റസൂലുള്ളാഹി കിടക്കുന്നത്. അപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ പറയുകയാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഞാൻ മുഅവ്വിദാത്തുകൾ ഓതി, ഖുലാഅദു റബ്ബിൽ ഫലഖ് സൂറത്ത്, ഖുലാഅദു റബ്ബിന്നാസ് സൂറത്ത്, ചില റിപ്പോർട്ടുകളിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും കൂടി ഓതി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ഞാൻ ഊതിയിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾ കൊണ്ട് ഞാൻ തടവി കൊടുത്തു എന്നാണ്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടി? നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി, അതേപോലെ തന്നെ സമാധാനത്തിനു വേണ്ടി, അനുഗ്രഹത്തിനു വേണ്ടി അത് പുലർത്തേണ്ട, പാലിക്കേണ്ടതായ കാര്യങ്ങളാണ്. ഇക്കാര്യങ്ങൾ പാലിക്കേണ്ടതോടൊപ്പം, പുലർത്തേണ്ടതോടൊപ്പം, ഗൃഹാന്തരീക്ഷങ്ങളെ ധാർമ്മികമായി മലിനപ്പെടുത്തുന്ന ചില നജസ്സുകളുണ്ട്. ആ നജസ്സുകൾ തൊട്ടറിയുന്ന നജസ്സുകളല്ല, പിന്നെയോ അനുഭവിച്ചറിയുന്ന നജസ്സുകളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത്തരം നജസ്സുകൾ അത് വീടിന്റെ അന്തരീക്ഷങ്ങളെ മലീമസമാക്കുന്നതിന് നമ്മൾ ശരിക്ക് കരുതലെടുക്കണം, മുൻകരുതലെടുക്കണം. ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്, വീട്ടിൽ കുരിശുള്ള എന്ത് വസ്തുക്കളുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉടക്കുമായിരുന്നു എന്നാണ്. കുരിശ് എന്ന് പറഞ്ഞാൽ എന്താ? ആ അത് പിൽക്കാലത്ത് ക്രൈസ്തവർ പുതുതായി പടച്ച മതചിന്നാണ്. ക്രിസ്തു മതത്തെ ചർച്ച് ഒരു ശാസ്ത്രമായി അംഗീകരിച്ചതിൽ പിന്നെ പുരോഹിതന്മാർ പടച്ചിട്ട ചിഹ്നങ്ങളാണ്, മതചിഹ്നങ്ങളാണ് ഈ കുരിശും അതേപോലെ തന്നെ അങ്ങനത്തെ ചില ക്രൈസ്തവരുടെ മുറകളും. അതുകൊണ്ട് തന്നെ അത് വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസാലീബുള്ള കുരിശുകളുള്ള എന്ത് വീട്ടിലുണ്ട് അത് ഉടക്കുമായിരുന്നു എന്നാണ്. കുരിശ് കുരിശായിട്ട് തന്നെ വീട്ടിൽ ശേഷിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തിനാ ആയിഷ റളിയല്ലാഹു തആല അത് പറയുന്നത്? അതൊരു മതചിഹ്നമാണ്, അവർ മതകീയ ചിഹ്നമായിട്ട് അത് വരയ്ക്കുകയും അതിനെ വണങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ്. അത് നമ്മുടെ വീടിനകത്തുണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില വീടുകളിലൊക്കെ അമുസ്ലിമീങ്ങളുടെ ആരാധനാ മൂർത്തികൾ വരെ വീടിനെ അലങ്കരിക്കാൻ ഉണ്ടാവും. അതേപോലെ ഷോക്കേസിൽ കാണാം ആരാധനാമൂർത്തികൾ, അന്യമതക്കാരുടെ ആരാധനാമൂർത്തികൾ. അതിന്റെ പേരെണ്ണേണ്ടതില്ല. വിവിധ മതക്കാരുമായി ഇടപഴകി ജീവിക്കുന്ന നമ്മുടെ നാടിന്റെ സാഹചര്യങ്ങളിൽ സാധാരണയായിട്ട് പലരിലും കാണപ്പെടുന്നതാണത്. വീട് കൂടുമ്പോ പലരും ഹദിയ നൽകുക, ചിലർ ഹദിയ നൽകുന്നതൊക്കെ ആയിരിക്കും. അപ്പൊ നിലവിളക്കുണ്ടാകും, അതേപോലെ തന്നെ വിഗ്രഹങ്ങളുണ്ടാകും, ചിത്രങ്ങളുണ്ടാകും. ഇവിടെ തന്നെ ഞാനൊരിക്കൽ ഒരാൾ പറയുന്നത് കേട്ടു, അയാള് പിന്നെ ഈ സ്റ്റുഡിയോയിൽ പിന്നെ ഒരു പിന്നെ വിഗ്രഹം അതിനെ ഫ്രെയിം ചെയ്യാൻ കൊണ്ടുവന്ന് കൊടുത്തു എന്നാണ്. അറബി സ്ത്രീകൾ നല്ലൊരു ചിത്രമായിട്ട് തോന്നി എന്നാണ്. ഒരു കുട്ടി ഇങ്ങനെ എന്തോ എടുത്ത് തിന്നണ രീതിയിലൊരു വിഗ്രഹം, അതിന്റെ ചിത്രമാണ്. അപ്പൊ ഞങ്ങൾ നാട്ടിൽ ആരാധിക്കണ പറഞ്ഞപ്പോഴാണ് ആയിട്ട് എനിക്ക് ബോധം തന്നെ. അവര് കണ്ടത് നല്ലൊരു ചിത്രം, നല്ലൊരു രചനയായിട്ടാണ്. അപ്പൊ ഇതേപോലെ പലതും വീടുകളുടെ അന്തരീക്ഷങ്ങളിൽ ഇടം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതേപോലെ തന്നെ നായ്ക്കൾ അക്രമക്കമുള്ള വീട്ടിന്റെ അന്തരീക്ഷത്തിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ചിത്രങ്ങൾ, രൂപങ്ങൾ, അത് പിന്നെ ആദരിക്കപ്പെടുമാറ് നാട്ടിലെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വിശിഷ്യ കളിപ്പാട്ടങ്ങളായി എറിഞ്ഞ് കളിച്ച് അങ്ങനെ കുട്ടികൾ കളിക്കണ അതിനെക്കുറിച്ചല്ല ഇവിടെ വിഷയം. പിന്നെയോ ചിലർ ചിത്രങ്ങളും രൂപങ്ങളൊക്കെ ഇങ്ങനെ നല്ല ആദരപൂർവ്വം ഷോക്കേസിലും അതേപോലെ തന്നെ ചുമരുകളിലൊക്കെ വെച്ചിട്ടുണ്ടാവും. ആ രീതിയിലാണെങ്കിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെത്തൊട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങളുള്ള വിരികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറിച്ചിട്ട് തലയിണ്ടാക്കാൻ വേണ്ടിയിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞിട്ടുണ്ട്. തലയിണാക്കി മാറ്റാൻ പറഞ്ഞിട്ട് തലയിണാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ചിത്രം ഞയിലുണ്ടെങ്കിൽ തന്നെയും തലച്ച് കിടക്കുന്നതാണ്, അതിനെ ആദരിക്കണില്ല. അത് നമ്മളുടെ തലന്റെ ചോട്ടില് നമ്മൾ മൂക്കുരുമ്മി തലയുരുമ്മി അങ്ങനെ ആ രീതിയിലാണ് ഇതിനെ പരിഗണിക്കുന്നത്. അത്തരത്തിലാണെങ്കിൽ ചിത്രങ്ങൾ, അതേസമയം അതിനെ ആദരിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവെക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ചിത്രങ്ങൾ, അത് ഗൃഹാന്തരങ്ങളിൽ അന്തരീക്ഷത്തിൽ അത് പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം വീടുകളിലേക്ക് മലക്കുകൾ പ്രവേശിക്കൂല. അപ്പൊ അത് സൂക്ഷിക്കേണ്ടതാണ്. ഇതേപോലെ ചാനലുകൾ, അതേപോലെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ, അത് വൃത്തിഹീനവും നഗ്നതാ പ്രദർശനവും സംഗീതമയവുമാണ് എങ്കിൽ പിന്നെ ഹദീസ് വല ഹറജ്, അറബിയിൽ അങ്ങനെ പറയും. പിന്നെ അതിനാലുണ്ടാകുന്ന കെടുതികൾ പറയേണ്ടതില്ല. സിനിമ കാണുന്ന, നൃത്തങ്ങൾ കാണുന്ന, അതേപോലെ സംഗീതം, അത് വലിയ ദുരിതാണ്. വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ നിൽക്ക് മറയിടാൻ ഏറ്റവും കാരണീഭവിച്ചിട്ടുള്ളത് എന്താണ്? സംഗീതമാണ്. സംഗീതം അത് കൽബിൽ കറ വീഴ്ത്തിയിട്ടുണ്ട് എങ്കിൽ പിന്നെ വിശുദ്ധ ഖുർആൻ ആ മനസ്സുകളിൽ ഇടം കാണൂല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ ഗൃഹാന്തരീക്ഷങ്ങളെ മലീമസമാക്കുന്ന വിപത്തുക്കളാണ്. അതിൽ നിന്ന് നമ്മൾ വീടിനെ ശുദ്ധീകരിക്കണം, അവയിൽ നിന്ന് വീടുകളെ ശുദ്ധീകരിക്കണം. എന്നിട്ട് വീടുകളിൽ എന്താണ് പാരായണം ചെയ്യപ്പെടേണ്ടത്, വീടുകളിൽ എന്താണ് കേൾക്കേണ്ടത്, അത് വിശുദ്ധ ഖുർആനായി, അതേപോലെ തന്നെ ദിക്റുകളായി, സലാമായി, ബിസ്മില്ലയായി, അങ്ങനെ വീടുകളുടെ അന്തരീക്ഷം അത് ആത്മീയമായി ധന്യമാകണം, അനുഗ്രഹീതമാകണം. അദ്-ദിക്ർ ലിൽ ഖലിഖ് മിസ്ലുൽ മാഇ ലിസ്സമക്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്, ഒരു വെള്ളത്തിൽ മത്സ്യത്തിന് ജീവിക്കാൻ വെള്ളം വേണം അല്ലേ, വെള്ളമില്ലാതെ മത്സ്യം ജീവിക്കൂല. മത്സ്യത്തെ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പടക്കും, അതിന് ജീവിക്കാൻ കഴിയില്ല, ശ്വസിക്കാൻ കഴിയില്ല, അതിന് വെള്ളം വേണം. ഇതേപോലെയാണ് നമുക്ക് ആശ്വാസം കൊള്ളാൻ, ശാന്തി അടയുവാൻ, സമാധാനം കൊള്ളാൻ നമുക്ക് ദിക്ർ ആവശ്യമാണ്. മത്സ്യത്തിന് വെള്ളം ജീവിക്കാൻ എത്രമാത്രം ആവശ്യം, അത്രമാത്രം അസ്വസ്ഥത മാറാൻ മനുഷ്യർക്ക് ദിക്ർ ആവശ്യമാണ്, ദിക്ർ ആവശ്യമാണ്. അതുകൊണ്ട് ദിക്ർ എടുത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ സജീവമാക്കുക, അധരങ്ങളെ ചലിപ്പിക്കുക, അങ്ങനെ നമ്മൾ ധന്യരാവുക. ഇമാം അൽ ഹസനുൽ ബസറി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, തഫഖുദുൽ ഹലാവ ഫി സലാസ, ഖിറാഅത്തുൽ ഖുർആൻ വദിക്ർ വസ്സലാ. ഖുർആൻ ഓതിക്കൊണ്ടും നമസ്കരിച്ചുകൊണ്ടും അതേപോലെ തന്നെ ദിക്ർ എടുത്തുകൊണ്ടും നമ്മളോട് ജീവിത മാധുര്യം തേടാനാണ്. അവിടെയാണ് ജീവിത മാധുര്യം. അപ്പൊ ജീവിത മാധുര്യത്തിന് നമ്മൾ ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, നമസ്കരിക്കുക, നമസ്കരിക്കുക. എല്ലാവരും നമ്മുടെ ഗ്രഹാന്തരീക്ഷം മധുരമായ അന്തരീക്ഷമാകാനും അതേപോലെ തന്നെ അത് സമാധാനപരമാകാനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള മരുന്നാണ് ഈ പറഞ്ഞിരുന്നത്. പൂർവികർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിസ്കരിച്ചിട്ട് അരിഹ്ന ബിഹ യാ ബിലാൽ, നിസ്കാരത്തിലൂടെ റാഹത്ത് കിട്ടാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അറിയിച്ചത് അങ്ങനെയാണ്, ബിലാലിനെ വിളിച്ചിട്ട് നിസ്കാരത്തിലൂടെ റാഹത്ത് തരൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, നിസ്കരിച്ചിട്ടാണ് റാഹത്ത് എന്നുള്ളതാണ്. ജുഇലത് ഖുർറത്തു ഐനി ഫി സലാ, എന്റെ കൺകുളിർമ നിശ്ചയിക്കപ്പെട്ട് നിസ്കാരത്തിലാണ് പറഞ്ഞത്. അപ്പൊ നിസ്കാരത്തിലൂടെ നമുക്ക് കൺകുളിർമയും അതേപോലെ തന്നെ റാഹത്തുമാണ്. വിശുദ്ധ ഖുർആൻ പാരായണം നമ്മൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ ദിക്റുകൾ മൊത്തത്തിൽ. ഐച്ഛിക നമസ്കാരങ്ങളെ കുറിച്ച് ഖത്തീബ് പറഞ്ഞു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നമസ്കാരം അതിന്റെ സ്ഥലം വീടാണ്. അഫ്ളു സലാത്ത് ബാദൽ മക്തൂബ സലാത്തുൽ മർഇ ഫി ബൈതിഹി, ഫർദ് നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട നിസ്കാരം ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിസ്കരിക്കലാണെന്ന് പറഞ്ഞു. ഫർദ് നിസ്കാരം പള്ളിയിൽ, ഇതര നിസ്കാരങ്ങൾ അത് വീട്ടിൽ. വിശിഷ്യ വീട്ടിൽ നിസ്കരിക്കേണ്ട നിസ്കാരങ്ങൾ സുബൈനുമുള്ള രണ്ടറക്കാത്ത നിസ്കാരം, വിത്ർ നിസ്കാരം, അതേപോലെ തന്നെ മഗ്രിബിക്കുന്ന ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലാക്കാൻ പ്രത്യേകം താല്പര്യപ്പെട്ടിരുന്നതാണ്. ചില നിസ്കാരങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നമസ്കരിച്ചത് കാണാൻ സാധിക്കും. അത് മിക്കവാറും പകലിലെ നമസ്കാരങ്ങളാണ്. പക്ഷെ അതും വീട്ടിലാക്കുകയാണെങ്കിൽ അത് ഉത്തമമാണ്. അതേസമയം മൊത്തത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ അത് വീട്ടിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ വീടത്ര ധന്യമാണ്. എല്ലാ നിലക്കും ധാർമ്മികമായി ധന്യമാണ്, മാതൃകാപരമാണ്. വീട്ടിലുള്ളവർക്ക് രക്ഷിതാക്കൾ വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ, വീട്ടിൽ നിസ്കരിക്കുമ്പോൾ മാതൃകാപരം എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ട് വിത്ർ നിസ്കാരത്തെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിത്ർ നിസ്കരിക്കും, രാത്രി നിസ്കരിക്കും. എന്നിട്ട് വിത്ർ നിസ്കാര സമയമായിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു തആലയെ വിളിച്ചിട്ട് പറയുന്നതാണ്, ഞാൻ ആയിഷ ഔത്തരി, ആയിഷ എഴുന്നേറ്റ് വിത്ർ നിസ്കരിക്കൂ എന്ന് പറയുന്നത്. ആയിഷ റളിയല്ലാഹു തആലയെ വിളിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് പ്രസന്നതയുണ്ടാകാൻ, ധന്യതയുണ്ടാകാൻ റസൂലുള്ളാഹി പ്രാർത്ഥനയാണ്. എന്നിട്ട് എന്താ അവര് അതിന് റസൂലുള്ളാഹി അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കാരണം, അവരന്യോന്യം വിളിച്ചുണർത്തുന്നു സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടിയിട്ട്. അതെ, അവർ ഉണരാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മുഖത്ത് വെള്ളം തെളിച്ചിട്ട് അവരെ ഉണർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയുള്ള ദമ്പതികൾ അവർക്ക് അള്ളാഹു പ്രസന്നതയേകട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അതൊക്കെ എവിടെയാണ്? ഇതൊക്കെ വീടിന്റെ അന്തരീക്ഷത്തിലാണ്, സാഹചര്യത്തിലാണ്. നമ്മൾ താമസിക്കുന്ന നമ്മുടെ അറയുടെ ആത്മീയമായ ധാർമ്മികമായ നിറവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതായ കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. എല്ലാവരും ഏറെ കൊതിക്കുന്ന ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ വീടിന്റെ സാഹചര്യം നന്നാവുക എന്നുള്ളത്. അത് ആത്മീയമായ ധാർമ്മികമായ നിറവിൽ മികവിൽ അത് പോഷിപ്പിക്കപ്പെടണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുവാൻ പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതിൽ ചിലത്, അതാണ് ഒരു ഖുത്ബയായിട്ട് നമ്മളിവിടെ ശ്രവിച്ചത്. ഓരോരുത്തരും അവരുടെ കയ്യിൽ തന്നെയാണ് അവരുടെ ഗ്രഹാന്തരീക്ഷം എങ്ങനെയാവണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഭാഗധേയം. അത് നമ്മൾ പഠിച്ചും പഠിപ്പിച്ചും വീട്ടു മെമ്പർമാരെ അറിയിച്ചും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മളുടെ സാഹചര്യങ്ങളെ നന്നാക്കാനും അതിനെ വളർത്താനും സാധിക്കും എന്നുള്ളതാണ്. മേലായ റബ്ബ് സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫുവും ആഫിയത്തും അള്ളാഹു അവരിൽ കനിയുമാറാവട്ടെ. അവരെ നോക്കി വന്ന മുസീബത്തുകളെ അവരിൽ നിന്ന് അള്ളാഹു വഴിമാറ്റുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൽ നിന്നുള്ള ആഫിയത്ത് അവരിൽ അവതരിപ്പിക്കുമാറാവട്ടെ. അവരെയും നമ്മയും ഒക്കെ നോക്കി വരുന്ന മുസീബത്തുകളെ അള്ളാഹു അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അള്ളാഹുവിൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു നമുക്കെല്ലാം കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമയേറ്റി അള്ളാഹു നമ്മയെയും നമ്മുടെ ഉമ്മവാപ്പന്മാരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ അള്ളാഹു അവരെയും നമ്മയും എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അള്ളാഹുമ്മ അഈസ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാഅക അഅദാഅൽ മില്ലത്തി വദ്ദീൻ. اللهم احفظ لي هذه الديار ديار الحرمين الشريفين امنها ورجال امنها. اللهم احفظ لها رخاءها واستقرارها. اللهم احفظ لها قيادتها وعقيدتها وجنودها وثغورها. انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم فرج هم المهمومين من المسلمين. اللهم نجي المسلمين المستضعفين في كل مكان. اللهم نجي المسلمين المستضعفين في كل مكان. اللهم نجي المسلمين المستضعفين في كل مكان. اللهم انك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والاكرام. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم.